2022 സെപ്റ്റംബർ 28 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. പേവിഷമുക്ത നാടിനായി ഇനി എത്ര ദൂരം? ലോക പേവിഷ ദിനത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടറും കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി പേവിഷ പ്രതിരോധ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളുമായ ഡോക്ടർ എൻ അജയൻ കൂടൽ എഴുതുന്നു. പേവിഷത്തിനെതിരെ ലോകത്തിലാദ്യമായി ഒരു വാക്സിൻ പരീക്ഷിച്ച് വിജയിച്ച ലൂയി പാസ്ചറുടെ ചരമദിനമായ സെപ്റ്റംബർ 28 ലോക പേവിഷ ദിനമായി 2007 മുതലാണ് ലോകമെങ്ങും ആചരിക്കുന്നത്. റാബീസ് 1 Health 0 Rabies എന്നതാണ് ഇത്തവണത്തെ ആശയം. 2030 പേവിഷ നിയന്ത്രിതമായ ഒരു ലോകമാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി പരിസ്ഥിതി, കാലാവസ്ഥ എന്നിവയുമായി ഇണങ്ങുന്ന ഒരു തീവ്ര കർമ്മ പദ്ധതിക്ക് രൂപം നൽകുകയും ലോകമെങ്ങും സർവ്വതലത്തിലും പേവിഷ ബോധവൽക്കരണവും പ്രചാരണ പരിപാടികളും നടത്തുകയും ചെയ്യും. റാബീസ് ഏകാരോഗ്യവും റാബീസ് നിർമ്മാർജ്ജനവുമെന്ന ആശയത്തിന് ആനുകാലിക പ്രസക്തിയും വർദ്ധിച്ചിരിക്കുന്നു. ഏറ്റവും ഭയാനകമായ മരണം സമ്മാനിക്കുന്ന വൈറസാണ് റാബീസിന്റേത്. ഒരിക്കൽ രോഗലക്ഷണങ്ങൾ കാണിച്ചാൽ രോഗിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനാവില്ല. നായയുടെ ജീവനോ മനുഷ്യന്റെ ജീവനോ വില എന്ന കാര്യം കോടതി കയറിയിരിക്കുന്നതിനൊപ്പം മൃഗസ്നേഹികളുടെ അമിത വാഞ്ച നായ്ക്കളെ കൊല്ലുന്നതിന് വിലങ്ങിട്ടിരിക്കുകയുമാണ്. വർത്തമാനകാലത്ത് കേരളം നേരിടുന്ന പ്രധാന പ്രതിസന്ധി തെരുവുനായ പ്രശ്നവും അതിലൂടെ പേവിഷമരണങ്ങളുമാണെന്നത് പേവിഷ ദിനത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു. തെരുവിൽ അക്രമകാരികളായി മാറുന്നവയെയും പേയ്നായ്ക്കളെയും തീരാവ്യാധി പിടിപെട്ടവയെയും ദയാവധം ചെയ്യാൻ കോടതിയോട് അനുമതി തേടിയ സർക്കാർ തീരുമാനം ആശാവഹമാണ്. വന്ധ്യം കരിച്ച നായ്ക്കളെ തെരുവിൽ വിടാതെ ഷെൽട്ടറുകളിൽ അവയ്ക്ക് അഭയം നൽകാനുള്ള തീരുമാനവും നല്ലത്. തെരുവു നായ്ക്കളെ വാക്സിനേഷൻ എത്തിക്കുന്നവർക്ക് എന്ന പോലെ ദത്തെടുക്കാൻ എത്തുന്നവർക്കുകൂടി പാരിതോഷികം പ്രഖ്യാപിക്കണം. എല്ലാ നായ്ക്കൾക്കും പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ റാബീസിനെതിരെ സുരക്ഷയൊരുക്കാനുള്ള ഉദ്യമം വേണ്ടത്ര പൂർണ്ണമാകുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. കാരണം തെരുവു നായ്ക്കളുടെ എണ്ണമെന്ന് കണ്ടെത്തിയ 289,986 ഒരു യാന്ത്രിക സംഖ്യയാണ്. ഇവയിൽ ഭൂരിഭാഗവും സ്ഥിരമായി ഒരു ഉടമസ്ഥന്റെ കീഴിൽ വരാത്ത കമ്മ്യൂണിറ്റി ഡോഗ്സ് ആണ്. വന്ധ്യംകരണത്തിന് പിടിക്കപ്പെടുന്നവയിൽ അധികവും സൌമ്യരായ ഹതഭാഗ്യരുമാകും. രാത്രി 10 മണിക്കും വെളുപ്പിന് 6 മണിക്കുമിടയിൽ തെരുവു വാഴുന്ന ഇത്തരം നായ്ക്കൾ പകൽ പുറത്തുവരാറില്ല. വലിയ പൈപ്പിൻ കുഴലുകളിലോ ഒഴിഞ്ഞ പറമ്പുകളിലോ കെട്ടിടങ്ങളിലോ ഇരുളടഞ്ഞ കോണുകളിലോ വിശ്രമിക്കുന്ന ഇവറ്റകൾ രാത്രി ജോലി കഴിഞ്ഞു വരുന്നവരെയും വെളുപ്പിന് ട്രെയിൻ പിടിക്കാൻ പായുന്നവരെയും പതിയിരുന്ന് ആക്രമിക്കുന്നു. ഒരു ആൺനായയും പെൺനായയും ഇണചേർന്നുണ്ടാകുന്ന കുട്ടികളും അവയുടെ സന്തതി പരമ്പരകളും കൂടി 6 വർഷം കൊണ്ട് 66,000-ലധികമായി പെരുകുന്നു എന്നാണ് കണക്ക്. ABC പ്രോഗ്രാം കഴിഞ്ഞ നായ മനുഷ്യനെ കടിക്കാറില്ലെന്നോ കടിച്ചാൽ കുത്തിവയ്പ്പെടുക്കേണ്ടതില്ലെന്നോ പറയാനാവില്ല. 3 വർഷം തുടർച്ചയായി പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിയ നായയെ മാത്രമേ സുരക്ഷിതമെന്ന് പറയാനാവൂ എന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നുണ്ട്. നായകൾക്ക് ലൈസൻസ് എന്ന കാര്യം പണ്ടേ നിയമവ്യവസ്ഥയിലുണ്ട്. പക്ഷേ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ കാണിച്ചുവന്ന അലംഭാവത്തിന് താൽക്കാലികമായെങ്കിലും മാറ്റം വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 20 വരെയുള്ള വാക്സിനേഷൻ യജ്ഞകാലത്ത് ലൈസൻസ് ഫീ സൌജന്യമാക്കുകയോ നിരക്ക് ഏകീകരിക്കുകയോ വേണം. ഇപ്പോൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, നഗരസഭകളിൽ ഫീസ് വ്യത്യസ്തവും ഭീമവുമാണ്. അടയാളത്തിന് ചെവികളിലെ വീക്കട്ട് മതിയാവും. മൈക്രോചിപ്പിന് വേണ്ടി സാധാരണക്കാരനെ പിഴിയേണ്ടതില്ല. ലൈസൻസിംഗിലൂടെ ഉത്തരവാദിത്തമുള്ള ഉടമസ്ഥനാകാൻ നായ പൂച്ച ഉടമകളെ പ്രാപ്തരാക്കുകയും ചെയ്യാം. നടപടികൾ കർശനമാക്കണം. നിയമം നടപ്പാക്കുന്നതിലെ വീഴ്ച കർശനമായി പരിശോധിക്കപ്പെടണം. നിയമലംഘകർക്ക് പിഴ ചുമത്തണം. തെരുവിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കും തെരുവിൽ നായ്ക്കൾക്ക് ഭക്ഷണം വിളമ്പുന്നവർക്കും കനത്ത പിഴ ചുമത്തണം. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഡോഗ് ബ്രീഡിംഗ് സെന്ററുകൾക്ക് താഴെയിടണം. മാംസമാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ സംവിധാനമുണ്ടാകണം. 15/9/2022 സർക്കാർ ഉത്തരവ് ഏറെക്കുറെ സമ്പൂർണമാണെങ്കിലും ഉദ്യോഗസ്ഥ നിഷ്ഠമാണ്. കർശനമായ മോണിറ്ററിംഗ് ഉണ്ടെങ്കിലേ ഫലപ്രാപ്തിയിലെത്തൂ എന്നതാണ് അനുഭവം. തീർച്ചയായും തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ 170 ഹോട്ട്സ്പോട്ടുകളിലെങ്കിലും ദയാവധം ഉൾപ്പെടെ പേവിഷ പ്രതിരോധ ഉപാധികൾ കണ്ടെത്തണം. അവലോകന യോഗത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിച്ചിരിക്കുന്നത് വാക്സിനേഷനാണല്ലോ. മത്സരാധിഷ്ഠിത ടെൻഡർ ക്വട്ടേഷൻ മുഖേന നിരക്ക് കുറഞ്ഞ വാക്സിൻ വാങ്ങിക്കൂട്ടുമ്പോൾ അവയുടെ ഗുണനിലവാരവും താപനില നിയന്ത്രിച്ചുള്ള സംഭരണവും ഉറപ്പുവരുത്തണം. വിപണനം മുതൽ വിതരണവും ഉപയോഗവും വരെയുള്ള ഉള്ള ശൃംഖലയിൽ താപനില 2 മുതൽ 8 വരെ ഡിഗ്രി സെൽഷ്യസിന് ഇടയിൽ നിലനിർത്തിയാലേ 2.5 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ മില്ലി എന്ന ലോകാരോഗ്യ സംഘടന നിശ്ചയിച്ചിട്ടുള്ള ടൈറ്റർ വാല്യൂ ഉണ്ടാകൂ. വാക്സിൻ ലോബി അതിശക്തമാകയാൽ ഇക്കാര്യത്തിൽ സുതാര്യതയും സൂക്ഷ്മതയും ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്.